பாவத்தின் மண் விஷத்தை சாத்தான் தன்னுடைய பலமழிப்பான். ரட்சகனீச்சிதியில் வந்து ஏசுவினு மகத்தம் ஏசுவினு மகத்தம் மகத்தம் ஏசுவினு மகத்தம்.
നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടി ദൈവം നമുക്ക് തന്ന ആത്മീയ അനുഗ്രഹങ്ങളെ അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. പഴയ നിയമ പഴയ ഉടമ്പടിയിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ലഭിക്കാതിരുന്ന പുതിയ ഉടമ്പടിയിലെ ആത്മീയ അനുഗ്രഹങ്ങൾ. എല്ലാ അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിൽ ആണുള്ളത്. ആ യേശുക്രിസ്തുവിൽ കൂടി അത് നമുക്ക് ദൈവം വിശ്വാസികൾക്ക് തന്നിരിക്കുകയാണ്. എന്നാലത് നമുക്കത് അത് നമ്മളുടേത് അനുഭവമാക്കി തീർക്കണമെങ്കിൽ വിശ്വാസം എന്ന കാര്യം ഉണ്ടെങ്കിലേ ഒക്കുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു. വിശ്വാസമാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മളുടേതാക്കി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ദൈവവചന പഠനവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാണ്, ഈ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ടുള്ളതിന്റെ എങ്ങനെയാണ് ദൈവവചന പഠനമൊക്കെ അതിന് ഉപകരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളതും കേൾക്കാറുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഈ ദൈവവചന പഠനം എന്നൊക്കെ പറയുന്ന ഒരു തിയറിയാണ്, സാധാരണ കേൾക്കുന്ന കാര്യം. ഈ തിയറിയാണ്, പ്രാക്ടിക്കൽ ഇതൊന്നും അപ്ലിക്കബിൾ നടക്കുന്ന കാര്യമൊന്നുമല്ല. ദൈവവചനം പറയാനൊക്കെ നല്ല കാര്യങ്ങളാണ്, വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ, പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതാണ് പലരും പറയുന്നത്. എന്നാൽ ദൈവവചനം ഇതിനെ ദൈവവചന സത്യങ്ങളെ തിയറിയായിട്ടല്ല പഠിപ്പിക്കുന്നത്, അതിനു പകരം അത് സത്യം ട്രൂത്തായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സ്വതന്ത്രമാക്കുന്ന സത്യവുമാണ്. ആ സ്വതന്ത്രമാക്കുന്നത് പാപത്തിൽ നിന്നാണ്, യേശുക്രിസ്തു തന്നെ പറഞ്ഞാണ്. നേരെ ദൈവവചന സത്യങ്ങൾ വെറും തിയറിയല്ല, അത് ട്രൂത്താണ്. ആർക്കാണ് ഇത് സ്വതന്ത്രമാക്കുന്ന സത്യമാക്കുന്നത്? ആ സത്യത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ആ ട്രൂത്തിനെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആ സത്യങ്ങൾ വിലപ്പെട്ടതാണ്. ആ സത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും, ആ സത്യങ്ങൾ അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സ്വാതന്ത്ര്യം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നടക്കാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം വിശ്വാസത്താലാണ് നടക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് ദൈവനം പറയുന്നു. വിശ്വാസം കൂടാതെ നമുക്കൊന്നും പ്രവർത്തിക്കാനും കഴിയത്തില്ല എന്ന് ദൈവനം പഠിപ്പിക്കുന്നു. നേരം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണെങ്കിൽ വിശ്വാസം ആണത് പ്രാവർത്തികമാക്കുന്ന കാര്യം. ഈ തിയറി പ്രാക്ടിക്കൽ ആകുന്നത് വിശ്വാസത്തിൽ കൂടിയാണ്. നേരെ അടുത്തായിട്ടുള്ള ചോദ്യം, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? ബൈബിൾ എങ്ങനെ എന്താ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? എങ്ങനെ സഹോദരന്മാർ പറഞ്ഞു? ആ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അന്നേരം ദൈവവചനം കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നു. റോമാലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അങ്ങനെ എടുത്ത് വായിക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. റോമർ 10:17. അന്നേരം വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. കേൾവി എന്നത് ക്രിസ്തുവിന്റെ വചനത്താലാണ്. അന്നേരം ദൈവവചനം കേൾക്കുന്നതുകൊണ്ട് കാര്യമുണ്ട്. അതനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രരാവാനായിട്ടും ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ടും ദൈവിക വാഗ്ദത്തങ്ങൾ സ്പിരിച്വൽ ബ്ലെസ്സിംഗ്സ് അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ദൈവവചനം പ്രയോജനമാണ്. അത് കേൾക്കുന്നതോടുകൂടി വിശ്വാസമുണ്ടാകുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അന്നേരം നമ്മൾ ചോദിക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ദൈവവചനം കേൾക്കുന്നതല്ലേ? അല്ലെ? എല്ലാവരും കേൾക്കുന്നുണ്ട്, പലരും കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് വിശ്വാസം ഉണ്ടാകുന്നത്? അന്നേരം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവണം. എല്ലാവരും സ്പിരിച്വലി ബ്ലെസ്ഡ് ആവണം. എല്ലാവരും ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. എന്താ അത് സംഭവിക്കാത്തത്? അതിന്റെ കാരണം എന്താ? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു, കേൾക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് അവർക്ക് അപ്ലിക്കബിൾ ആവുന്നില്ല? അതിനുള്ള മറുപടിയും ദൈവവചനം തന്നെ പറയുന്നു. എബ്രായ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം.
നാമം ആ ശബ്ദമാണ് കേട്ടവരാകുന്നുവെങ്കിലും
അവിടെ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ വാക്യം പറഞ്ഞിരിക്കുകയാണ്. വായിച്ചു രണ്ടാമത്തെ, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അന്നേരം അവർ കേട്ടവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റോമാലേഖനത്തിന്റെ 10:7 പറഞ്ഞതുപോലെ അവരെ പോലെ നാമും എന്താണ്? ഒരു സദ്വർത്തമാനം. എന്താണ് ഈ സദ്വർത്തമാനം? എന്താണ് സദ്വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സദ്വർത്തമാനം? ഗോസ്പൽ, സുവിശേഷം എന്നാണ് സദ്വർത്തമാനം അല്ലെ, ഗുഡ് ന്യൂസ്. നമ്മളും അവരും എല്ലാവരും ഒരേപോലെ സുവിശേഷം കേൾക്കുന്നു. ആ സുവിശേഷം എന്താണ്? ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷം കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ സുവിശേഷം അല്ലെ. പഴയ നിയമത്തിൽ അത് അവരുടെ കനാനാണ്, എങ്കിൽ പുതിയ നിയമത്തിൽ ദൈവിക സ്വസ്ഥതയിൽ, യേശു ക്രിസ്തുവിനോട് കൂടി ദൈവത്തിന്റെ സ്വസ്ഥതയിൽ ഒരു വ്യക്തിക്ക് 24/7 ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ സുവിശേഷം. അതാണ് ഗുഡ് ന്യൂസ്. അല്ലാതെ ഗുഡ് ന്യൂസ് കാറ് കിട്ടുമെന്നും വീട് കിട്ടുമെന്നുള്ളതൊന്നും ഗുഡ് ന്യൂസ് അല്ല. അത് ഗുഡ് ന്യൂസ് ആണെങ്കിൽ അത് പഴയ നിയമത്തിലേ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇതാണ് യഥാർത്ഥമുള്ള സുവിശേഷം. ഈ കേട്ടവർക്ക് എന്താണ് വിശ്വസിക്കാൻ കഴിയുക? അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരായിരുന്നു എങ്കിലും വായിച്ചു ആ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നു. എന്നാൽ ഇതൊരു കോൺട്രാഡിക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലെ. ഒരിടത്ത് പറയാണ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടിട്ടും ഇവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല. അതെന്താ കാര്യം? അത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ക്ലിയർ ആണ്. മലയാളത്തിൽ അത് പരിണമിക്കായി എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതി? ഇംഗ്ലീഷ് ആർക്കെങ്കിലും ഒന്ന് വായിക്കാവത്? Yeah, gospel was preached to us just as they also. Okay.
Yeah, but the words they had heard did not profit them, not being mixed with faith in those who heard.
അവർ അവിടെന്താ പറഞ്ഞിരിക്കുന്നേ? അത് വിശ്വാസത്തോട് കൂടെ മിക്സ് ചെയ്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത് യുണൈറ്റഡ് വിത്ത് ഫെയ്ത്ത് എന്നാണ് എന്റെ ബൈബിൾ. എന്നാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം എല്ലാവരും കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ആ ദൈവവചനം അതിന്റെ പ്രവൃത്തി ചെയ്യുന്നുമുണ്ട്. എന്നാൽ കേൾക്കുന്ന വ്യക്തികൾക്കൊരു റെസ്പോൺസ് എന്താണ്? അവരുടെ റെസ്പോൺസ് ഉണ്ടാവേണ്ടത് അവരാ ദൈവവചനത്തോട് അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് അത് വില്ലിങ്ങായിട്ട് അത് കീഴടങ്ങി കൊടുക്കണം. അതാണ് വിശ്വാസമായി പരിണമിക്കുക എന്ന് പറയുന്നത്. അതാണ് യുണൈറ്റഡ് വിത്ത് ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന ദൈവവചനം അതേ ദൈവവചനം തന്നെ, ആ ഉണ്ടാക്കുന്ന വിശ്വാസം തന്നെ നമുക്ക് ഉപകാരപ്രദമായി തീരണമെങ്കിൽ നമ്മൾ അതിനടുത്ത് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അന്നേരം ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡിലല്ല ദൈവവചനം കേൾക്കുന്നത്. അതാണ് ഈ കേട്ട ദൈവവചനം ഉപകാരപ്പെടുന്നത് ചിലർക്ക്, ചിലർക്ക് ഉപകാരപ്പെടാതെയും പോകുന്നത്. അന്നേരം ഈ കേട്ട ദൈവവചനത്തോടുള്ള റെസ്പോൺസ് ഒരു ഒന്നുകിൽ ഈ വ്യക്തിയെ ഉപകാരപ്രദമായിട്ട്, ആ കേട്ട ദൈവവചനം അവർക്ക് ഉപകാരപ്രദമായി തീരും, ഇല്ലെങ്കിൽ അത് അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. നേരം ദൈവവചനത്തോട് റിബല്ല് ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയത്തെ അത് കഠിനപ്പെടുത്തുകയും ദൈവവചനത്തോട് വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അത് വിശ്വാസമായി പരിണമിക്കുകയും ചെയ്യും, അത് അവർക്ക് ഉപകാരപ്രദമായി തീരുകയും ചെയ്യും. ഇതാണ് ബൈബിളിലെ സത്യം. നേരം ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവവചനത്തിന്റെ പ്രശ്നമല്ല, ഈ തിയറിയുടെ പ്രശ്നമൊന്നുമല്ല, കേൾക്കുന്നതിന്റെ പ്രശ്നമൊന്നുമല്ല. എന്നാൽ പിന്നെ ഞാൻ കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് ഓരോ മുട്ടാത്തർക്കങ്ങൾ പറയുന്നത് പലരും. ദൈവവചനത്തിന്റെ പ്രശ്നമല്ല, അതാണ് കർത്താവ് ഒരു ഉപമ പറഞ്ഞത്, വിതയ്ക്കുന്നതും വിതയ്ക്കാൻ പുറപ്പെട്ടു എല്ലായിടത്തും ഒരേ വിത്താണ് വരുന്നത്. എന്നാൽ ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട് എന്ന് ഒരു കൂട്ടരെ പറ്റി പറഞ്ഞത്, അവർക്കാണ് ദൈവവചനം അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരായിട്ട്. എന്നാൽ ഇത് രണ്ടും കൂടി നടക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനം ഉപകാരപ്രദമായി തീരുന്നത്. അന്നേരം ഉപകാരപ്രദമായി തീരാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ തിയറിയെയും ബാക്കി കാര്യങ്ങളെയും ഒക്കെ നമുക്ക് കുറ്റം പറയാം. പക്ഷെ അതല്ല കാരണം. ദൈവവചനത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ പലരുടെയും ഹൃദയം വ്യത്യസ്ത നിലകളിലാണ്. ചിലരതിനോട് റിബല് ചെയ്യുന്നു, ചിലരത് അവിശ്വാസത്താൽ അതിനെ തള്ളിക്കളയുന്നു, ചിലർ പരീക്ഷണം വരുമ്പോൾ അതിനെ വിട്ടുകളഞ്ഞിട്ട് പോകുന്നു. എന്നാൽ ചിലർ അതിനെ ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട്, നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കഴിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കേട്ട വചനം അവർക്ക് വിശ്വാസമായി വന്നില്ല. എല്ലാവരും ഒരേ വചനമാണ് കേട്ടത്. ഈ സംഭവം ഓൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ട് പറയുന്ന ഒരു സംഭവമാണ്. പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സംഭവത്തിന്റെ റിയൽ കാര്യം നമുക്ക് മനസ്സിലാക്കാം. സംഖ്യാപുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 27-ും 28-ും വാക്യങ്ങളിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. സംഖ്യാപുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം.
നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിന്റെ ഫലങ്ങൾ
ഇത് നമുക്ക് കോണ്ടെക്സ്റ്റ് അറിയാം അല്ലേ. ഇനി സൺഡേ സ്കൂൾ പിള്ളേർക്ക് പോലും അറിയാവുന്നതാണ് തോന്നുന്നു. ഇത് കനാനിലേക്ക് ഉറ്റുകാര് അല്ലെങ്കിൽ നോക്കുക, ആ കനാൻ നോക്കിയിട്ട് അതിന്റെ റിപ്പോർട്ട് കൊണ്ടുവരാനായിട്ട് ആൾക്കാരെ വിടുക. 12 പേരെ വിട്ടു. ഇവര് വന്നിട്ട് പറഞ്ഞ റിപ്പോർട്ടാണ്, ഈ റിപ്പോർട്ടാണ് പലപ്പോഴും എല്ലാ വിശ്വാസികളെയും പറയുന്നത്. എന്താണെന്നറിയാമോ? ആ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യം തന്നെ. നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിന് പോലെ അന്നേരം പറയുന്ന ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്, വളരെ നല്ല ദൈവവനമാണ്, ഇതൊക്കെ ശരിയാണ്, സത്യം തലകുലുക്കി എല്ലാം സമ്മതിക്കുന്നു. പിന്നെ അവരുടെ അതിന്റെ കൂട്ടത്തിൽ ഒരു ബട്ടൂടെ പറയും, പക്ഷേ. ആ പക്ഷേ കഴിഞ്ഞിട്ടാണ് പറയുന്നതാണ് വ്യത്യാസിക്കുന്നത്. പക്ഷേ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എങ്കിലും. ആ എങ്കിലും
ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാണ്. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു.
അവിടെ അതിന്റെ 13-ാമത്തെ വാക്യം.
എങ്കിലും അവനോടുകൂടെ പോരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു.
32-ാമത്തെ വാക്യം.
തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമാണ്.
അവിടെ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ദുർവർത്തമാനമാണ് പറഞ്ഞത് അല്ലെ? ബാഡ് റിപ്പോർട്ട്. എന്താണ് അവരുടെ ദുർവർത്തമാനം?
ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികാരന്മാർ, അവിടെ ഞങ്ങൾ മലന്മാരുടെ സന്തതികളായ അനാഖ്യമലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായി.
അന്നേരം ഞങ്ങൾക്കും അവർക്കും എല്ലാം ഒരേ കാര്യം മനസ്സിലായി. എന്താണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്? ഈ പറയുന്നത് ഭയങ്കര വലുതാണ്. ആ ദൈവനും പറയുന്ന കാര്യങ്ങളൊക്കെ ശരി, നല്ല സ്ഥലവും നല്ല ഗുഡ് ന്യൂസാണിത് അല്ലെ? കർത്താവിനോടുകൂടി സ്വസ്ഥതയിൽ പ്രവേശിക്കാം എന്നൊക്കെ പറയുന്ന ഗുഡ് ന്യൂസാണ്, വെരി ഗുഡ് ന്യൂസ്. പക്ഷെ എന്റെ പ്രശ്നം ഈ ദൈവത്തെക്കാൾ വലിയ പ്രശ്നമാണ്. ഈ ദൈവത്തെക്കാൾ വലിയ പ്രശ്നമുള്ള, ഇല്ലെങ്കിൽ ദൈവത്തെക്കാൾ വലിയ പ്രശ്നങ്ങൾ, പ്രശ്നക്കാർ ഒക്കെ എന്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് ഇറ്റ് ഇസ് ഇംപോസിബിൾ. അന്നേരം അതൊരു ബാഡ് റിപ്പോർട്ടാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് കോമണാണ്. ഞാൻ ആദ്യം പറഞ്ഞത് കോമണാണ് എന്ന് പറയാൻ കാര്യം, എന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യം, 7-ാമത്തെ വാക്യം. ഇത് രണ്ടുപേര് പറയുന്നതാണ്. 14:7 ദേശത്തെ ഉറ്റുനോക്കിയാൽ നൂന്റെ മകൻ യോശുവയും യെഹോശുവയുടെ മകൻ കാലേബും വസ്ത്രം കീറിയിട്ട് അവർ രണ്ടുപേരും പറയുന്നതാണ്. വായിച്ചു.
ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോട് പറഞ്ഞു,
അന്നേരം ഇത് രണ്ടുപേരും പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടുപേരും പറഞ്ഞ ഒരേ കാര്യമാണ്, ദേശം നല്ലതാണ് എന്ന് രണ്ടുപേരും സമ്മതിക്കുന്നു. ഇതാണ് പ്രശ്നം. പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സമ്മതിക്കുന്നു, എന്നാൽ എന്റെ ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആവുകയില്ല എന്ന്, എന്റെ പ്രശ്നങ്ങളും എന്റെ കാര്യങ്ങളും ദൈവത്തെക്കാൾ വലുതാണ് എന്നും ദൈവവചന സത്യങ്ങളെക്കാൾ വലുതാണ് എന്നും വിശ്വസിച്ച് അത് വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവുകയില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവർ പറയാണ്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേഴും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് അത് നമുക്ക് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. യഹോവ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടണമെന്ന് പറഞ്ഞു. എന്നാൽ അവരെ സർവ്വസഭയും അവരെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു. എന്തിനാ ഇവരെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു? ഗുഡ് ന്യൂസ് പറയുന്ന ആൾക്കാരെ കല്ലെറിയും. കാര്യം എന്ന് പറഞ്ഞാൽ ബാഡ് ന്യൂസ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം. ഇതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ അന്നേരം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് ദൈവവചനം, ദൈവവചനത്തിലെ സത്യങ്ങൾ ഒരു വ്യക്തിക്ക് ആപ്ലിക്കബിൾ ആവാതിരിക്കുന്നത് ആ വ്യക്തി അത് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുമ്പോഴാണ് അത് സത്യമായിത്തീരുന്നത്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിത്തീരുന്നത്, ആ ഒരു വ്യക്തിയിൽ അത് ആപ്ലിക്കബിൾ ആയിത്തീരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർ ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല, എന്നെ നിരസിച്ചവരുടെ ആരും അതിനെ കാണുകയില്ല. എന്റെ ദാസനായ കാലോബ് അവൻ വേറൊരു സ്വഭാവമുള്ളവനായിരുന്നുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. എന്താണ് കാലിബിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? കാലിബ് പറയാൻ അവൻ എന്നെ പൂർണ്ണമായി അനുസരിച്ചു. എന്താ കാലിബ് അനുസരിച്ച്? കാരണം കാലിബ് അവിടെ ആരും ഇവിടെ കേറിയിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കേട്ട സത്യത്തെ പൂർണ്ണമായിട്ടും ഹൃദയപൂർവ്വം ഏറ്റെടുത്തു എന്നതാണ് അവിടെ പറഞ്ഞിരിക്കാൻ അനുസരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സത്യം ഹൃദയപൂർവ്വം ഒരു വ്യക്തി ഏറ്റെടുത്തപ്പോൾ ദൈവം പറയാണ് അവൻ അതിനെ അനുസരിച്ചതുപോലെയാണ് ദൈവത്തിന്റെ ദൃഷ്ടി. അതാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫെയ്ത്താണ് പിന്നെ വർക്കാവുന്നത്. ആ ഫെയ്ത്തിൽ നിന്നാണ് പിന്നെ വർക്കൗട്ട് ചെയ്യപ്പെടുന്നത്, അവരുടെ കനാലിലേക്ക് അവർ കയറുന്നത്. അതാണ് റോമാലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് അവിടെ പറയുകയാണ് 17-ാമത്തെ വാക്യം 6:17 പറയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. അന്നേരം ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന സത്യമാണ്, ഇതിന്റെ ട്രൂത്ത് ആണ്. ട്രൂത്ത് വിൽ സെറ്റ് മാൻ ഫ്രീ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എന്നാൽ കേട്ടവരിൽ എല്ലാവരും ആ കേട്ട വിശ്വാസ വചനം ഏറ്റെടുക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യാതിരിക്കുമ്പോൾ കേട്ട എല്ലാവർക്കും അത് ഉപകാരപ്രദമാകാതെ പോകുന്നു എന്നുള്ളതാണ് ദൈവം പഠിക്കുന്നത്. അന്നേരം ഇതിനൊരു മിസ്റ്ററി ഒന്നുമില്ല. അപ്പോൾ ഒരു ഞാനതുകൊണ്ടാണ് പഠിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണുമെങ്കിൽ ഫെയ്ത്ത് എന്ന കാര്യമാണ് ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ട്രാൻസാക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ തിരിച്ചു വരാം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ക്രൂശിൽ കൂടി ദൈവം ആത്മീയ നന്മകളുടെ ഒരു ചാനൽ ത്രൂ ദ ക്രോസ് ഒരു മനുഷ്യനിലേക്ക് തുറക്കുക. ആത്മീയ നന്മകൾ, അനേക ആത്മീയ നന്മകളുണ്ട്. നമ്മൾ അഭിപ്രായം പോയി കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ച രണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആത്മീയ നന്മകൾ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ലഭിക്കാതിരുന്നതും പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആത്മീയ നന്മകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പാപങ്ങളുടെ എന്നേക്കുമായിട്ടുള്ള മോചനം, റിഡംപ്ഷൻ ഫ്രം സിൻ. രണ്ടാമത്തേത്, ആ പാപങ്ങളുടെ മോചനം കാരണം ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം. രണ്ടാമത്, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഈ രണ്ട് കാര്യങ്ങളും ക്രൂശിൽ, രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളും ക്രൂശിൽ യേശു ക്രിസ്തു തന്റെ രക്തം വിലയായി കൊടുത്ത് ഒരു വിശ്വാസിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായി വാങ്ങിത്തന്ന കാര്യങ്ങളാണ് രണ്ടും. ഇത് രണ്ടും വിശ്വാസത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒന്ന് വിശ്വാസത്താലും രണ്ടാമത്തേത് വർക്കും കൊണ്ടും സാധിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. രണ്ടും വിശ്വാസത്താലാണ് സാധിക്കുന്നത്. രണ്ടും ക്രൂശിൽ കൂടി യേശു ക്രിസ്തു വാങ്ങിച്ചു തന്നതുകൊണ്ട് രണ്ടും വിശ്വാസത്താലാണ് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ അവർക്കുണ്ടായ മിസ്റ്റേക്ക്, അവർ വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിച്ചിട്ട് പാപത്തിൽ നിന്നുള്ള മോചനം അവർ സ്വന്തം പ്രവൃത്തിയാൽ ശ്രമിക്കാൻ ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അവരെ പൗലോസ് ശാസിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞു ഇത് രണ്ടും ബൈ ഫെയ്ത്ത് ആണ്, രണ്ടും വിശ്വാസത്താലാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സാധിച്ചെടുക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിച്ചതുപോലെ എന്തുകൊണ്ട് അനേക ആൾക്കാർ, പാപക്ഷമ പ്രാപിച്ച അനേക ആൾക്കാർ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന ക്രൂശിൽ യേശു ക്രിസ്തു വാങ്ങിച്ച, ഒരേ വില കൊടുത്ത് വാങ്ങിച്ച രണ്ടാമത്തെ ആ ബ്ലെസ്സിംഗ്, രണ്ടാമത്തെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതേ പാപക്ഷമയോട് കൂടെ തന്നെ ദൈവം സാധിച്ച വാങ്ങിത്തന്ന ആ ബ്ലെസ്സിംഗ് എന്തുകൊണ്ട് അനേക ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അനേക ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്താണെന്ന് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നേരത്തെ പറഞ്ഞ എന്താണ്? എന്താണ് അവൻ പറഞ്ഞു തുടങ്ങിയത്? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു, ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അന്നേരം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്തുകൊണ്ട് അനേക ആൾക്കാർ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപക്ഷമായി, അല്ലെങ്കിൽ പാപമോചനം പ്രാപിച്ച അനേക ആൾക്കാർ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല? അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അത് അനേക ആൾക്കാർ പ്രസംഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി ദൈവം ഇതിനെ ഓൾറെഡി സാധിക്കാനായിട്ടുള്ള എല്ലാ പ്രൊവിഷനും ഒരുക്കിയെന്നും ബൈ ഫെയ്ത്ത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമെന്നും പലരും പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാരണം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പലരും പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനുള്ള മാർഗങ്ങളാണ് പലരും പ്രസംഗിക്കുന്നത്. ഞാനീ പറയുന്നതൊക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്നെ ഒന്ന് ഇത് കേൾപ്പിച്ചേരണം, ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പലരും പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ മാർഗങ്ങളാണ് പലരും പ്രസംഗിക്കുന്നത്. എന്നാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഒരു മാർഗത്തിൽ കൂടെയും സാധ്യമല്ല, പാപത്തിന്റെ ക്ഷമ പ്രാപിച്ച അതേ മാർഗത്തിൽ കൂടി ബൈ ഫെയ്ത്ത് മാത്രമേ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. നേരെ ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അത് സത്യം, അവിടെയും സത്യം ഒരു വ്യക്തി കേൾക്കുകയും ആ സത്യമാണ് ആ വ്യക്തിയെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വാസത്തിൽ കൂടി വീണ്ടും ജനിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ ഫുൾ ഗോസ്പലിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പലരും പ്രസംഗിക്കുന്നില്ല. പലരും പ്രസംഗിക്കാത്തതുകൊണ്ട് പലരും അത് കേൾക്കുന്നില്ല, കേൾക്കാത്തതുകൊണ്ട് പലരും അത് വിശ്വാസമായി വരുന്നില്ല. ഇനി ചില ആൾക്കാർക്ക് ആദ്യത്തെ കാര്യം മാത്രം മതി, എന്താണ്? സ്വർഗത്തിൽ പോവുക, പാപത്തിന്റെ ക്ഷമ പ്രാപിക്കുക, സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് മിക്കവർക്കും താല്പര്യവും. അങ്ങനെയുള്ളവർക്കും രണ്ടാമത്തെ കാര്യം ലഭിക്കുകയില്ല, ആദ്യത്തെ കാര്യവും അവർക്ക് ലഭിക്കുകയില്ല. കാരണം അതിന്റെ കാരണം ഞാൻ പിന്നീട് പോരുമ്പോൾ പറയും. അല്ല, ഞാൻ അതുകൊണ്ടാണ് ആദ്യം ദൈവം ഈ ബൈബിൾ സ്റ്റഡിയുടെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞത്, നമ്മുടെ സ്വാതന്ത്ര്യം എന്നത്, നമ്മുടെ എക്സ്പീരിയൻസുകൾ എന്നത് ട്രൂത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം ഇരിക്കുന്നത്. സത്യ ദൈവാന സത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം നമ്മുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടാകേണ്ടത്. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ എക്സ്പീരിയൻസുകൾ ദൈവാന സത്യവുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ അത് ഫോൾസ് എക്സ്പീരിയൻസുകളാണ്, അത് ശരിയായ എക്സ്പീരിയൻസുകളല്ല. ഉദാഹരണത്തിന്, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് ദൈവോനം പഠിപ്പിക്കുന്ന ഏക മാർഗം ബൈ ഫെയ്ത്ത് മാത്രമാണ്, വിശ്വാസത്താൽ മാത്രം. വിശ്വാസത്താൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളതാണ് ദൈവോനം പഠിപ്പിക്കുന്ന ട്രൂത്ത്. ഞാനത് വിശദീകരിക്കാം. എന്നാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേറൊരു മാർഗം ചിലർ പഠിപ്പിക്കാന്ന് വെച്ചു, വേറെ എന്ത് മാർഗമാണെങ്കിലും. ഫോർ എക്സാമ്പിൾ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നിങ്ങൾ 10 ദിവസം ഉപവസിക്കണം എന്നൊരാൾ പഠിപ്പിക്കുകയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ 10 ദിവസം ഫാസ്റ്റ് ചെയ്തു, 10 ദിവസം ഫാസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് പാപത്തിൽ നിന്ന് 10 ദിവസം ഫാസ്റ്റ് ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ പറയണം അതാണ് എന്റെ എക്സ്പീരിയൻസ്. എന്നിട്ട് വേറൊരാൾ വന്നിട്ട് പറയുകയാണ് ആ അല്ല, 10 ദിവസം ഫാസ്റ്റ് ചെയ്താൽ കാര്യമില്ല, ഞാൻ അതിനു പകരം ഒരു ഇന്ന മീറ്റിംഗിൽ പോയി, ആ മീറ്റിംഗിന് പോയാൽ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ബൈബിള് 10 ദിവസം തുടർച്ചയായിട്ട് വായിച്ചു, ഇല്ലെങ്കിൽ ഇന്ന ചർച്ചയിൽ പോയി, ഇല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോയി, പല പല കാരണങ്ങൾ പറയാം. ഇതുകൊണ്ടൊക്കെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് വേറൊരു വ്യക്തിയും പറയാം. എന്നിട്ട് ഇതിൽ ഏതാണ് സത്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? കാരണം പലരും പല എക്സ്പീരിയൻസുകളാണ് പറയുന്നത്. ഇനി വേറൊരാൾ വന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞു, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഞാൻ പ്രാപിക്കാൻ, എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞത് ഞാൻ യോഗ അഭ്യസിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് വേറൊരാൾ പറയാം. അന്നേരം അത് നിങ്ങളെന്ത് പറയും? നിങ്ങൾ അന്നേരം പറയും ആ അത് സത്യമല്ല, യോഗ അഭ്യസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കത്തില്ല, കാരണം എന്താണ്? അത് ദൈവവചനത്തിൽ അത് പഠിപ്പിക്കുന്നില്ല എന്ന് പറയും. എന്നാൽ ഞാൻ നിങ്ങളുടെ തിരിച്ചൊരു കാര്യം പറയാം, ഞാൻ മുകളിൽ പറഞ്ഞ ഒരു കാര്യം കൊണ്ടും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ഇതെല്ലാം തന്നെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ടുള്ള മാർഗങ്ങളായിട്ട് ദൈവനം പഠിപ്പിക്കുന്നില്ല. അതാരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഉപദേശമാണ്. ഞാൻ പറഞ്ഞത് ഫാസ്റ്റിങ്ങും പ്രയറും ദൈവവചന പഠനവും ദൈവവചന വായനയും എല്ലാം ആവശ്യമാണ്. എന്നാൽ അത് എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നുള്ളതാണ് വിഷയം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇതുകൊണ്ടൊന്നുമല്ല പ്രാപിക്കുകയും ദൈവവചനം പഠിപ്പിക്കുന്നു. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് പ്രാപിക്കുന്നത് എന്നും ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ അതിലേക്ക് വരാം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ രണ്ടാമത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപമോചനം പോലെ തന്നെ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ ലേഖനം അതിന്റെ 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, 1 യോഹന്നാൻ 3:8 വാക്യങ്ങൾ. ഉറപ്പറയാണ് പാപം ചെയ്യുന്നവൻ. ആ വാക്യം മലയാളത്തിൽ കൃത്യമല്ല, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ എന്നാണ് ഇംഗ്ലീഷിൽ. ദ വൺ ഹു പ്രാക്ടീസസ് സിൻ ഈസ് ഓഫ് ഡെവിൾ. പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ഫോർ ദ ഡെവിൾ ഹാസ് സിൻ ഫ്രം ദ ബിഗിനിങ്. പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവത്തിന്റെ വിഷയം. അന്നേരം ആദ്യം പറയാണ് ഒരു വ്യക്തിയെപ്പറ്റി, ആദ്യത്തെ ഒരു കൂട്ടർ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ. പാപം ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലല്ല, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി, പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആരാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ആ വ്യക്തി പിശാചിന്റെ മകനാണ്, പിശാചിന്റെ അടിമയുമാണ്. യോഹന്നാൻ 8:32 യേശുക്രിസ്തു ഇതാണ് പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാചിന്റെ അടിമയാകുന്നു, അല്ലെങ്കിൽ പാപത്തിന്റെ അടിമയാകുന്നു. യോഹന്നാൻ 1 യോഹന്നാൻ 3:8 പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അന്നേരം പാപം ചെയ്യുന്നവൻ അല്ലെങ്കിൽ പാപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവൻ, പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഒരു വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് പറയാം, ഒന്നുകിൽ ഇവൻ പിശാചിന്റെ മകൻ ഇല്ലെങ്കിൽ പാപത്തിന്റെ ദാസൻ. ഹീസ് നോട്ട് ഫ്രം ഗോഡ്. ഇറ്റ് ഇസ് ക്ലിയർ, ക്ലിയർ കട്ടാണ്. കാരണം താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു അല്ലേ. പിന്നെ പിശാചിന്റെ മക്കളാരാണ് ദൈവത്തിന്റെ മക്കളാരാണ് നിങ്ങളാ തെളിയുന്നത്, തെളിയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെ ക്ലിയർ ആണ്. പാപം ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവൻ പിശാചിന്റെ മകനാണ്. അവൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ പിശാചിന്റെ മകനാണ്. ആദ്യത്തെ കൂട്ടർ പാപത്തിന്റെ ദാസർ, പിശാചിന്റെ മക്കൾ, പാപം പ്രാക്ടീസ് ചെയ്യുന്നവർ. എന്നിട്ട് അതാണ് ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന്. യേശു ക്രിസ്തു വന്നത് ഈ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ അടിമയുടെ മുകളിൽ നിന്ന് ആ പാപത്തിന്റെ കെട്ടഴിക്കാനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. എന്നിട്ട് ഈ അഴിച്ചതിന് ശേഷം മൂന്നാമത് ഒരു കൂട്ടരെ പറ്റി, ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ പത്താമത്തെ വാക്യം, പത്താമത്തെ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാഗം, ദൈവത്തിന്റെ മക്കളായിരുന്നു പിശാചിന്റെ മക്കളായിരുന്നു ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനാരും ദൈവത്തിൽ നിന്നുള്ളവനെ. എനിവൺ ഹു ഡസ് നോട്ട് പ്രാക്ടീസ് റൈറ്റസ്നെസ്. ഞാൻ പറയാൻ ശ്രദ്ധിച്ചു വെക്കണം, മൂന്ന് കാര്യങ്ങളെപ്പറ്റി അവിടെ യോഹന്നാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, പാപം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ. രണ്ട്, ദൈവം അവരെ പാപത്തിന്റെ കെട്ടിൽ നിന്ന്, പുത്രനവനെ അഴിച്ചുവിട്ട, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ. മൂന്നാമത്തെ കൂട്ടർ, മൂന്നാമത്തെ കൂട്ടരാരെ ആരെ ആരാ സഹോദരന്മാർ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നത്. എന്താ മൂന്നാമത്തെ കൂട്ടരാരെ ബാക്കിന്ന് പറ സജീവ് ബ്രദറെ, ഞാൻ ആരുടെ മൂന്നാമത്തെ കൂട്ടരാരെ പറ്റി ഇപ്പൊ പറഞ്ഞു. ഒന്ന്, പാപം പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടർ. രണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷന എന്ന് പറഞ്ഞാൽ പുത്രൻ സ്വാതന്ത്ര്യം വരുത്തി കൂട്ടർ. മൂന്നാമത്തെ കൂട്ടുകാരെ അറിയത്തില്ല. നീതി പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടർ, ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ സഹോദരന്മാർക്ക് ദൈവവചനം വളരെ അറിയാമെന്നാണ് ഒരു പൊതുധാരണ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. നേരം മൂന്നാമത്തെ കൂട്ടർ നീതി പ്രാക്ടീസ് ചെയ്യുന്നവർ. യേശു ക്രിസ്തു എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യനാക്കി അവനെ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാക്കാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം അല്ലെ. അതാണ് യേശു ക്രിസ്തു, അതാണ് പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിൽ പ്രതിഷ്ഠ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇല്ലെങ്കിൽ ഉദ്ദേശങ്ങളിലൊന്ന്, പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ സ്ലേവായിരിക്കുന്ന ഒരു വ്യക്തിയെ ആ പാപത്തിന്റെ കെട്ടഴിച്ചു വിടുക എന്നുള്ളത് മാത്രമല്ല, സ്വാതന്ത്ര്യനാക്കുക എന്ന് മാത്രമല്ല, അവനെ നീതി പ്രാക്ടീസ് ചെയ്യുന്നവനാക്കുക എന്നുള്ളതാണ്. ഈ നീതി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീശന്മാരുടെ നീതിയല്ല, ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു വ്യക്തിയിൽ, പാപം ഒരു വ്യക്തിയിൽ വസിച്ച്, പിശാച് ഒരു വ്യക്തിയിൽ വസിച്ച് അവനിൽ കൂടി അവന്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പാപം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവനെ കാണുമ്പോൾ അവൻ പിശാചിന്റെ മകനാണെന്ന് തിരിച്ചറിയുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവൻ പിശാചിന്റെ മകനാണെന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ യേശു ക്രിസ്തു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവനെ അഴിച്ച് സ്വതന്ത്രനാക്കിയിട്ട് അവനിൽ തന്നെ വസിച്ച് അവനിൽ കൂടി തന്റെ നീതിയെ പ്രദർശിപ്പിക്കാനായിട്ട്, തന്റെ നീതിയെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, അവനെ നീതി പ്രവർത്തിക്കുന്നവനാക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ സദ്വാർത്ഥ. ഈ സദ്വാർത്ഥ ഒന്നും വലിയ ആൾക്കാർക്കൊന്നും വലിയ സദ്വാർത്ഥയായിട്ട് തോന്നത്തില്ല, ഇതൊരു അനദർ ബൈബിൾ സ്റ്റഡി എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. എനിക്കറിയാം ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും പലർക്കും ഭയങ്കര മിസ്റ്ററിയാണ്. കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇതാർക്കാണ് റിയലായിട്ടും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ റൈറ്റസ്നെസ് അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ റിയൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഗുഡ് ന്യൂസാണ്, അത് യഥാർത്ഥ ഗുഡ് ന്യൂസാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങൾ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ നീതിക്ക് ദാസന്മാരായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ കഴിയും, ദൈവത്തിന്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യും. നേരെ അതാണ് ഇവിടെയും പ്രമലയെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നേരെ പാപത്തിൽ നിന്ന് ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കി അവനിൽ നീതി പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ള യോഹന്നാന്റെ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങളിൽ മൂന്ന് വാക്യങ്ങളിൽ പറഞ്ഞതിന്റെ ഒരു എലാബറേറ്റഡ് വിശദീകരണമാണ് റോമാ ലേഖനം 6-ാമത്തെ അധ്യായം. ഞാൻ വീണ്ടും പറയാം, യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് റോമാ ലേഖനം 6-ാമത്തെ അധ്യായം. ഇനി റോമാലേഖനത്തെ 6-ാമത്തെ അധ്യായമാണ് ഇത് വളരെ വിശദമായിട്ട് പറയുന്നത്. അന്നേരം എങ്ങനെയാണ് പാപത്തിന്റെ ദാസനായിരുന്നതെന്നും എങ്ങനെയാണ് നീതി പ്രവർത്തിക്കുന്നവൻ, പാപത്തിന്റെ ദാസനായിരുന്നവൻ നീതി പ്രവർത്തിക്കുന്നതിനാകുന്നതും എന്നും റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴേക്കും മനസ്സിലാവും. അത് എക്സ്പ്ലെയിൻ ചെയ്യണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല. എന്നാൽ അവിടെ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നോ ഒരു നാളും അരുത്. അവിടെ തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? കൃപ പെരുകേണ്ടതിന് പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കണ്ടിന്യൂവിങ് ഇൻ സിൻ ആണ്, പാപത്തിൽ വീഴുക എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പാപം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ പാപം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃപ പെരുകേണ്ടതിന് പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നോ, അതിന്റെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും വർദ്ധിച്ചു. അന്നേരം പൗലോസ് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ കൃപ പെരുകേണ്ടതിന് എന്ത് ചെയ്യണം? പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണോ, പാപത്തിൽ കണ്ടിന്യൂ ചെയ്യണോ? എന്നിട്ട് വേണം ഒരു നാളും അരുത് എന്ന് പറയാം. അന്നേരം അവിടെ പറയുന്നതിൽ തന്നെ അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും ചെയ്ത് ജനിച്ച ഒരു വ്യക്തിക്ക് പാപം പ്രാക്ടീസ് ചെയ്തതിൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അവിടെ പറഞ്ഞു ഒരു നാളും വീണ്ടും ജനിച്ച ഒരു വ്യക്തി പാപം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പിശാചിന്റെ മകനാണ്, അവൻ പിശാചിന്റെ അടിമയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് നാം എന്ത് പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നാളും മരുന്ന്. അന്നേരം മേ ഇറ്റ് നെവർ ബി, അങ്ങനെ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ പാടില്ല എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ? ഒരാളുടെ അടുത്ത് പറയാനായിട്ട് കഴിയും നിങ്ങൾ പാപം ചെയ്യാൻ പാടില്ല, പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയാനായിട്ട് കഴിയും. എന്നാൽ എങ്ങനെയാണ് അത് ചെയ്യാതിരിക്കുന്നത്? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അന്നേരം അവിടെയാണ് പല പല ഉപദേശങ്ങളും വരുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പാപം പ്രാക്ടീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുന്നത്? 3-ാമത് എങ്ങനെയാണ് അവന് നീതി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നത്? ഇതാണ് ചോദ്യം. അതിന്റെ ഉത്തരമാണ് റോമാലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിക്കാനായിട്ട് തുടങ്ങുന്നത്. അന്നേരം അവിടെ ഞാൻ ഒന്നുകൂടി പറയാം, റോമാലേഖനം 6-ാമത്തെ അധ്യായം പാപത്തിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുന്ന അധ്യായമല്ല, പാപത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്ന് അവരെ വിശദീകരിച്ചു കൊടുക്കുന്ന അധ്യായമാണ്. ഒന്നുകൂടി പറയാം, പാപത്തിൽ നിന്ന് വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്താണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ എങ്ങനെയാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്ന് അവരുടെ അടുത്ത് വിശദീകരിച്ചു കൊടുക്കാം. കാരണം എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. അവരത് അറിയാതിരിക്കുകയാണ്. അവർക്ക് അവരുടെ അടുത്ത് അവരടുത്ത് അത് പറഞ്ഞു കൊടുക്കുകയാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായം. അത് തുടങ്ങുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ താഴേക്ക് വരുമ്പോൾ അവിടെ പറയാണ് എങ്ങനെയാണ് പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പാലിക്കുന്നതിന്റെ 8-ാമത്തെ വാക്യം. എല്ലാ വാക്യം എടുക്കാനുള്ള സമയം 6-ാമത്തെ വാക്യം, അതാണ് അവന്റെ ഒരു കീവേഴ്സ്. അവിടെ പറയാണ് ആദ്യം പൗലോസോട് അനേക വാക്യങ്ങൾ പറഞ്ഞ് അറിയുന്നു, അറിയുന്നില്ലയോ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഓൾറെഡി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. എന്താണ്? നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അതാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അല്ല, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് പറഞ്ഞത്. അവിടെ ജലസ്നാനമല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജലസ്നാനം എന്നുള്ള വാക്ക് തന്നെ, സ്നാനം എന്നുള്ള വാക്ക് തന്നെ അവിടെ കൺഫ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിലേക്ക് ഇമേഴ്സ് ചെയ്യപ്പെട്ടവരാണ്. വീണ്ടും ജനിച്ചപ്പോൾ നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലേ വീണ്ടും ജനിച്ചപ്പോൾ, യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ഇഫ് യു ആർ റിയലി ബോൺ അഗെയിൻ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, വീണ്ടും ജനിച്ചപ്പോൾ ഒരു സംഭവം നടന്നു, അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കുന്നു. എന്താണ് നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ കുഴിച്ചെടുപ്പെട്ടു. അതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയാമോ? നിങ്ങളുടെ പാപ ശരീരത്തിന് നീക്കം വന്നു, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇതാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് ഈ പഴയ മനുഷ്യൻ? എന്തുകൊണ്ടാണ് ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്? അവിടെ പഴയ മനുഷ്യൻ എന്നുള്ള വാക്ക് വരാനുള്ള കാര്യം എന്താണ് ഒന്ന് പറയാം സഹോദരന്മാരുടെ അടുത്ത്. എന്തുകൊണ്ടാണ് പഴയ മനുഷ്യൻ എന്ന് അവിടെ ആ വ്യക്തിയെ പറയുന്നത്? ഈ പഴയ മനുഷ്യൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ പാപഹൃദയത്തെയാണ്. ഈ പഴയ മനുഷ്യൻ എന്ന് അവിടെ പറയാനുള്ള കാര്യം എന്താ? ബാക്കി എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ദൈവവചനം കേട്ടിട്ടുള്ള സഹോദരന്മാരുടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പഴയ മനുഷ്യൻ എന്നവിടെ പറയുന്നത്? ബിജു ബ്രദർ, എന്തുകൊണ്ടാണ് അവിടെ പഴയ മനുഷ്യൻ എന്ന് പറയാൻ കാര്യം? ഈ പഴയ മനുഷ്യൻ എപ്പോഴാ ഒരു മനുഷ്യൻ ഒരാളാ ഉള്ളിൽ വന്നേ? എപ്പോഴാ പഴയ മനുഷ്യൻ ഒരാളുടെ ഉള്ളിൽ വന്നേ? ആ എപ്പോഴാ അത് സംഭവിച്ചേ? ആദം പാപം ചെയ്തപ്പോഴാണ്. അത് ശരിയാണ്. അത് പക്ഷെ നമ്മളിൽ എപ്പോഴാ വന്നേ? നമ്മൾ അന്നേരം ഭൂമി ജനിച്ചിട്ടില്ലോ. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമി ജനിച്ചപ്പോഴല്ലേ നമ്മൾ ആ ജനനത്തോടുകൂടെ ആദമിൽ കൂടി വന്ന പഴയ മനുഷ്യൻ നമ്മൾ വന്നതാണ്. അത് അത് അറിയാവല്ലേ. എന്തിനാ ഇതിന് പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്? അതാണ് എന്റെ ചോദ്യം. വൈ ഇറ്റ് ഈസ് കോൾഡ് ഓൾഡ് മാൻ? ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രായമുള്ള മനുഷ്യരെ ഓൾഡ് മാൻ എന്ന് പറയാം അർത്ഥത്തിലാണ്. എന്ത് ഈ പഴയ മനുഷ്യൻ അവിടെ പറയുന്ന എന്റെ ഉദ്ദേശം? എന്തോ ഒന്ന് പറഞ്ഞു പറഞ്ഞു. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് വീണ്ടും ഞാൻ പ്രാപിക്കാത്തതുകൊണ്ട്? വീണ്ടും ഞാൻ പ്രാപിക്കാത്തതല്ലെങ്കിൽ അത് പഴയ മനുഷ്യനാണ്. ഒന്നൊരു സിമ്പിളാക്കാം. എങ്ങനെ ഒരു കാര്യം പഴയതെന്ന് നമ്മൾ എപ്പോഴാ ഒരു കാര്യത്തെ പഴയതെന്ന് പറയുന്നത്? ആ ആ എന്റെ മൊബൈൽ ഓൾഡ് മോഡൽ മൊബൈൽ ആണെന്ന് ഞാൻ പറയുന്നത് എപ്പോഴാ? പുതിയ ഒരു മൊബൈൽ വന്നു കഴിയുമ്പോഴല്ലേ. അപ്പോഴല്ലേ ഇത് പഴയതാവുന്നു അല്ലേ? ഞാൻ ഇത് പറഞ്ഞല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ. ആണ് എപ്പോഴും അവിടെ ഇരിക്കും. എന്തുകൊണ്ടാണ് പഴയ ഉടമ്പടി എന്ന് പറയുന്നത്? പഴയ ഉടമ്പടി എപ്പോഴാ പഴയതാവുന്നത്? ആ പുതിയ തരും എവിടെ എഴുതിയിരിക്കുന്നത്? അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ അത് ഇതേ ബാക്കി എടുത്താണ്. അഭിപ്രായ ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ആ പുതിയത് എന്ന് പറയുന്നതിനാൽ അല്ലേ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകും എന്നിട്ട് പറഞ്ഞിട്ട് പറയുമ്പോൾ പറയുകയാണ് പുതിയത് എന്ന്. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്ന കാലം വരുന്നു എന്ന് പറയുകയാണ്. ഈ പുതിയ ഉടമ്പടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓട്ടോമാറ്റിക്കലി അത് പഴയതാവുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പഴയതാവുന്നത് കുറെ നാൾ കഴിയുമ്പോൾ പഴയതാവുന്നു എന്ന അർത്ഥത്തിലല്ല. ഒരു പുതിയ കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പഴയതാവുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തെ ഇതിനെ പഴയതാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ പഴയ ഉടമ്പടി പഴയതായത് പുതിയ ഉടമ്പടി വന്നപ്പോഴാണെങ്കിൽ പഴയ മനുഷ്യൻ പഴയതായപ്പോഴാണ്. ആ പുതിയ മനുഷ്യൻ വന്നപ്പോഴാണ്. അതെപ്പോഴാണ് പുതിയ മനുഷ്യൻ എപ്പോഴാണ് വന്നേ? 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് പുതിയതായത്. 2 കൊരിന്ത്യർ വായിച്ചു വാക്യം നിരക്കട്ടെ. അവള് പറയാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയാകുന്ന ഉടനെ തന്നെ വേറൊരു കാര്യം കൂടെ നടക്കുന്നു. അവിടെ എന്താണ് ഇരിക്കുന്നത്? ആ പഴയത് കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു വ്യക്തി പഴയ മനുഷ്യൻ എന്ന് ആരുടെത്താണ് പറയാൻ കഴിയുന്നത്? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമാണ് അത് പഴയ മനുഷ്യനാകുന്നത്. കാരണം രക്ഷിക്കപ്പെട്ടവൻ എന്താണ്? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവൻ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവൻ, അവൻ പുതിയ സൃഷ്ടിയായി. പുതിയ സൃഷ്ടിയായപ്പോൾ പഴയത് എന്ത് ചെയ്തു? പഴയത് ആ സൈഡിലോട്ട് മാറ്റിവെച്ചെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ പഴയതിനെ ഒന്ന് ശരിയാക്കി മാറ്റിവെച്ചു എന്നാണ്. എന്ത് പറ്റി പഴയതിന്? ആ പഴയത് കഴിഞ്ഞുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് ഈസ് പാസ്ഡ് അവേ, ബിഹോൾഡ് ന്യൂ തിങ്സ് ഹാവ് കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയത് പുതുതാണ്. മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് പുതുതായി തീർന്നിട്ടിരിക്കുന്നു, അങ്ങനെയല്ല ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഓൾഡ് ഈസ് പാസ്ഡ് അവേ, ബിഹോൾഡ് ന്യൂ തിങ്സ്
ഹാവ് കം, പുതിയത് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ പുതിയത് വന്നത് എവിടുന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞിരിക്കുകയാണ് ഓൾ ദീസ് തിങ്സ് ആർ ഫ്രം ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പുതിയ ഒരു സൃഷ്ടിയായിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ റോമയിലെ വിശ്വാസികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, നിങ്ങൾ ക്രിസ്തുവിൽ, ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അതോടുകൂടി പഴയത് കഴിഞ്ഞുപോയി. അത് വേറെ രീതിയിലൂടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വേറെ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്, യു ആർ ഇമേഴ്സ്ഡ് ഇൻ ക്രൈസ്റ്റ്, അതോടുകൂടി പഴയത് കഴിഞ്ഞുപോയി. ഞാനെന്താണ് ചോദിച്ചത്, എപ്പോഴാണ് ഈ പഴയ മനുഷ്യൻ നമ്മൾ വന്നത്? പഴയ മനുഷ്യൻ നമ്മൾ വന്നത് നമ്മുടെ ജനനത്തോടുകൂടിയാണ് ഈ ഭൂമിയിലേക്ക് നമ്മളോട് കൂടെ ഒരു പഴയ മനുഷ്യൻ വരിക. ആ പഴയ മനുഷ്യൻ നമ്മൾ ഉള്ളത്തോളം എന്ത് സംഭവിക്കുമെന്നറിയാമോ, നാം പാപത്തിന്റെ അടിമയാണ്, പിശാചിന്റെ അടിമയാണ്, അവൻ പിശാചിന്റെ മകനാണ്, അവൻ പിശാചിന്റെ പ്രവൃത്തികളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അവൻ പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അവൻ ജനനത്തിൽ തന്നെ അവന്റെ കൂട്ടത്തിൽ വന്നതാണ് ഈ പഴയ മനുഷ്യൻ. ഇനി ഈ പഴയ മനുഷ്യൻ എങ്ങനെ പോകുന്നത്? ജനനത്തോടുകൂടി നമ്മൾ വന്നൊരു കാര്യം എങ്ങനെ പോകുന്നത്? ജനനത്തോടുകൂടി വന്ന നമുക്ക് നമ്മൾ വന്നൊരു കാര്യം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മരിക്കണം, അനുസരിച്ചേ ഉള്ളൂ. ജനനത്തോടുകൂടി നമ്മൾ വരുന്ന ഒരു കാര്യം മരണത്തോടുകൂടി നമ്മൾ ഇത് മാറത്തുള്ളൂ, അല്ലാതെ അങ്ങനെ മാറത്തില്ല. അന്നേരം എങ്ങനെ പഴയ മനുഷ്യൻ എപ്പോഴാ പോകുന്നത്? എപ്പോ പോകും? ആ ഈ പഴയ മനുഷ്യനൊക്കെ പോകണമെങ്കിൽ നമ്മളെ കൊണ്ട് കുഴുകി വയ്ക്കുമ്പോഴാണോ പഴയ മനുഷ്യൻ പോകുന്നത്? അങ്ങനെയാണ്, അങ്ങനെ പോകത്തുള്ളായിരുന്നു. പക്ഷെ ദൈവം അതിനൊരു പ്രൊവിഷൻ ചെയ്തു, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേറൊരു ശവോടൊക്കെ സൂക്ഷിച്ച് നടന്നു ഇതിനിടയ്ക്ക്. ഓൾഡ് ഈസ് പാസ്ഡ് അവേ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ക്രൂശിൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഞാൻ ഈ പറയുന്നത് വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നത്, ക്രൂശിൽ എന്ത് നടന്നു എന്നുള്ളത് മനസ്സിലാക്കാത്തത്രത്തോളം കാലം നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ താല്പര്യമുള്ളവർക്ക് അത് ആഗ്രഹമായിട്ടു, ക്രൂശിൽ എന്ത് നടന്നു എന്നുള്ളതാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റോമയിലെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ അടുത്ത് പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്ത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയത്തില്ല, കാരണം നിങ്ങളുടെ ജനനത്തോടുകൂടെ നിങ്ങളുടെ ഉള്ളിൽ വന്ന പഴയ ആ ഈ ഹൃദയമാണിത്. ഓൾഡ് മാൻ പഴയ മനുഷ്യനാണ്. പഴയ മനുഷ്യൻ എന്ന് അവരുടെ അടുത്ത് പറയുന്നത് അവർ പുതിയ സൃഷ്ടി ആയതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവരടുത്ത് പറയുന്നത് നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങൾ ക്രിസ്തുവിലായപ്പോൾ, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഇമേഴ്സ്ഡ് ആയപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജലസ്നാനം അല്ല എന്ന് പറയുന്നത്. ജലസ്നാനം എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ റോമാലേഖനം ആറാമത്തെ റിയൽ ട്രൂത്ത് ആൾക്കാർക്ക് മനസ്സിലാകാതെ പോകുന്നു. അവിടെ പറയാണ് ക്രിസ്തുവിലേക്ക് ചേരുവാൻ, ക്രിസ്തുവിലേക്ക് ഇമേഴ്സ്, യു വൺ യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. അതേ കാര്യമാണ് കൊരിന്ത്യരിൽ പ്രവർത്തിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലേക്ക് ഇമേഴ്സ്ഡ് ആകുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലേക്ക് ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പഴയത് കഴിഞ്ഞുപോയി, പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. കൊലോസ്യ ലേഖനം വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്, നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളയപ്പെട്ടു, നിങ്ങളുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളയപ്പെട്ടു. അനേക വാക്യങ്ങൾ കൂടി പൗലോസ് ഇവരുടെ കണ്ണ് തുറന്നു വരുന്നു മനസ്സിലാക്കാനായിട്ട് അവരടുത്ത് പറയുകയാണ്, യു ആർ ഫ്രീഡ് ഫ്രം സിൻ. അതാണ് പൗലോസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സിൻ ഫാക്ടറിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഒരു ആയുധ പൊര എന്ന് പറയും, ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പാപം വമിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു പഴയ ഫാക്ടറിയാണത്. എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയാണ് കർത്താവ് അതിനുള്ളൊരു കാരണം പറയാണ്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അശുദ്ധനാകുന്നത് എന്നുള്ളതിന്റെ കാരണം പറയണം. എന്തുകൊണ്ട് മനുഷ്യൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ പാപത്തിന്റെ അടിമയായി ജീവിക്കുന്നു? അതിന്റെ കാരണം പറയാണ്, മനുഷ്യൻ എങ്ങനെയാണ് അവൻ അശുദ്ധനാകുന്നത്? മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധനാകും. അല്ലാതെ പുറത്തു നിന്ന് അകത്തേക്ക് പോകുന്ന ഒരു കാര്യത്തിന് മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയത്തില്ല. ഇനി പുറത്തു നിന്നുള്ള ഒരു നിയമത്തിന് മനുഷ്യനെ വിശുദ്ധനാക്കാനും കഴിയത്തില്ല. അതാണുള്ള പ്രശ്നം. ഒരു എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ട് മനുഷ്യൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയുമില്ല, മനുഷ്യൻ വിശുദ്ധനാവുകയുമില്ല. കാരണം മനുഷ്യൻ അശുദ്ധനായത് പുറത്തു നിന്നല്ല, മനുഷ്യൻ അശുദ്ധനായത് എവിടെ നിന്നാണ്? മനുഷ്യൻ അശുദ്ധനായത് അവന്റെ അകത്തു നിന്നാണ്. കാരണം അകത്ത് ഒരു സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവനെ പുറത്തുനിന്ന് അശുദ്ധനുമാക്കാൻ കഴിയത്തില്ല, പുറത്തുനിന്ന് വിശുദ്ധനുമാക്കാൻ കഴിയത്തില്ല. നേരെ വീണ്ടും ജനിക്കാത്ത വ്യക്തികളെ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ശവത്തിന് പൗഡർ ഇടുന്ന പോലാണ് അല്ലേ. ഇവൻ വീണ്ടും ജനിക്കാത്തവരെ കൊണ്ട് സ്നാനപ്പെടുത്തുന്നത് പോലൊക്കെ തന്നെയുള്ളൂ. നമുക്കതൊക്കെ വലിയ കാര്യമായിരിക്കും, ദൈവം അറിയാവുന്നവർക്കത് വ്യത്യാസമൊന്നുമുള്ള കാര്യമല്ല. വീണ്ടും ജനിക്കാത്ത വ്യക്തികളെ നന്നാക്കാൻ ശ്രമിക്കുന്ന അവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാതെ, വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയാകാതെ അവനെ നന്നാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്നുള്ള പണം പുറത്തു വരും അല്ലേ. ശവത്തെ എത്ര നാൾ നമുക്ക് സ്പ്രേ അടിച്ചുകൊണ്ട് നടത്താൻ പറ്റും? എ ഡെഡ് മാൻ, ഇല്ലെങ്കിൽ ഒരു പഴയ മനുഷ്യൻ, പാപത്തിന്റെ സോഴ്സ് ആയിട്ടൊരു പഴയ മനുഷ്യൻ ഉണ്ട്. അകത്തുനിന്ന്, മനുഷ്യന്റെ അകത്തുനിന്ന് തന്നെ അവിടെ പറയാണ്, ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, അതിന്റെ ലിസ്റ്റ് ഇങ്ങനെ പറയാം. ഇത് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു, പുറത്തു നിന്നത് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അതിനൊരു അതിന് റിലീജിയൻ, അതിനൊരു ഒരു പരിപാടി ഞാൻ അതിലൊക്കെ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മതഭക്തി കൊണ്ടുവരുന്നൊരു മാർഗമാണ്, ഈ റിലീജിയൻ കൊണ്ടുവരുന്ന മാർഗമാണ് അതിന് പുറമേ ഉള്ള ട്രീറ്റ്മെന്റുകൾ. ആ ട്രീറ്റ്മെന്റുകളിൽ സഭയിൽ വരിക, പാട്ട് പാടുക, ഭക്തനായി അഭിനയിക്കുക, ഭക്തിയുടെ വേഷം ധരിക്കുക, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ഈ അകത്തു നിന്ന് ഈ അഴുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് പറയുന്നത് ഇതിന് ഒരു ഒറ്റ സോഴ്സ്, ഒരു സൊല്യൂഷനുള്ളൂ. ഈ അകത്തു നിന്ന് ഈ പഴയ മനുഷ്യൻ മുറിച്ച് മാറ്റപ്പെടണം, എടുത്ത് മാറ്റപ്പെടണം. മാറ്റപ്പെട്ടിടത്ത് മാത്രം രണ്ടാമതൊരു വ്യക്തി വന്ന് വാസം ചെയ്യാനെടുക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം നമ്മളെപ്പോഴും വായിക്കുന്ന ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അകത്തുനിന്ന് ഇത് സംഭവിച്ചെങ്കിൽ അകത്തുനിന്ന് വേറൊരു സാഹചര്യം സംഭവിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ഇംഗ്ലീഷിൽ ഫ്രം ദ ഇന്നർ മോസ്റ്റ് ബീയിങ് എന്നാണ്, അകത്തുനിന്ന് ഫ്രം ദ ഇന്നർ മോസ്റ്റ് ബീയിങ്. ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു. എന്തിനെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കുകയാണ്, താൻ ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിൽ കൂടി മനുഷ്യന്റെ പഴയ പാപത്തിന്റെ ആ സോഴ്സ് എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് പുതിയ ഉറവ തുറക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങുമ്പോൾ അതാണ് ഒരു വ്യക്തിയെ വിശുദ്ധനാക്കി തീർക്കുന്നത്. അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ പുറമേയുള്ള എല്ലാ റിലീജിയസ് കാര്യങ്ങളും മനുഷ്യനെ വിശുദ്ധനാക്കുകയില്ല. അതിന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എങ്ങനെയാണ് അത് റോമലേഖനത്തിൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ അറിയുന്നില്ലേ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു പഴയ മനുഷ്യനുണ്ടായിരുന്നു. പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഓൾറെഡി പോയ കാര്യമാണ്. നിങ്ങൾ പാപത്തിന്റെ അടിമയായിരുന്നു, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രനാക്കാനായിട്ട് യേശുക്രിസ്തു ഒരു കാര്യം ചെയ്തെന്നറിയാമോ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒരുക്കി. റോമലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി മരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു. റോമലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നെങ്കിൽ റോമലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം പറയുകയാണ്, എന്താണ്, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കും. എന്നതുകൊണ്ട് നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊരു ഗുഡ് ന്യൂസ് അല്ലേ? ഇത് ഗുഡ് ന്യൂസ് ആണ്. ആർക്കാണ് ഇത് ഗുഡ് ന്യൂസ് ആവുന്നത്? സ്വർഗത്തിൽ പോകാനായിട്ടിരിക്കുന്നവർക്ക് ഇത് ഗുഡ് ന്യൂസ് അല്ല അല്ലേ? പാപം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുഡ് ന്യൂസ് അല്ല. അതെന്ത് ഗുഡ് ന്യൂസ് ആണ്? ഇത് ഗുഡ് ന്യൂസ് ആവുന്നത് റിയലായിട്ട് കർത്താവ് നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. അവരടുത്ത് പറയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യു ആർ ഫ്രീഡ് ഫ്രം സിൻ. പാപത്തിൽ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കി. ഈ സ്വതന്ത്രരാക്കി കഴിഞ്ഞവരെടുത്ത്, അതുകൊണ്ട് കാര്യം തീരുന്നില്ല. ഞാൻ പറഞ്ഞു 3 സ്റ്റേജിനെ പറ്റി പറഞ്ഞു. 1, പാപത്തിന്റെ അടിമ, പാപം മാനിഫെസ്റ്റ് ചെയ്യുന്ന അവസ്ഥ. 2, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 3 എന്താണ്? 3 എന്ന് പറഞ്ഞു ഇനി ഒന്നുകൂടെ ചോദിക്കാം. ബാക്കി എന്ന് പറഞ്ഞു എന്താ 3 അവസ്ഥ? നീതി 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 പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥ, റൈറ്റ്സ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥ മൂന്നാമത്തെ കാര്യമാണ്. അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയണമെന്ന് പറയണം. ആദ്യം ഇവിടുത്തെ പറയുന്നത് നിങ്ങൾ ഇതറിയണം. എന്താണ് അറിയണം? എന്താണ് അറിയേണ്ടത്? നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നിങ്ങൾ അറിയണം. രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെടാത്തവർ നിങ്ങൾ പിശാചിന്റെ അടിമയാണ് എന്ന് നിങ്ങൾ അറിയണം. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് രക്ഷിക്കപ്പെടുക എന്നുള്ള, പുതിയ സൃഷ്ടിയാകുക എന്നുള്ള മാത്രം. അറിഞ്ഞവർക്ക് എന്താണ് പ്രത്യേകത? അറിഞ്ഞു കഴിയുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാപത്തിന്റെ ഈ പഴയ മനുഷ്യൻ മാറിയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന് അവന്റെ ഉള്ളിൽ വരാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ യേശുക്രിസ്തു അവന്റെ ഉള്ളിൽ വന്നു എന്നും നിങ്ങൾ അറിയണം. അങ്ങനെ ഉള്ളവരുടെ അടുത്താണ് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിന്റെ 11, 12, 13 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് നിങ്ങൾ യു റെക്കൻ, നിങ്ങൾ എണ്ണുക എന്നു പറഞ്ഞാൽ കൗണ്ട്, യു എസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1+1 എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന പോലത്തെ ഒരു ട്രൂത്ത് ആണ്. യു ക്യാൻ കൗണ്ട് ഓൺ ദാറ്റ് ട്രൂത്ത് ഇഫ് യു ആർ റിയലി ബോൺ അഗെയിൻ. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടു വീണ്ടും ജനിച്ചവരാണെങ്കിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്, അതിന് നിങ്ങളെ തന്നെ എണ്ണുവിൻ എന്നിട്ട് പറയണം. എന്നിട്ട് പറയണം, ആകയാൽ ദെയർഫോർ പാപം ഇനി നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാരുത്, വാഴരുത്. അടുത്ത വാക്യം പറഞ്ഞു, അടുത്ത വാക്യം, അടുത്ത ഒരു കാര്യം പറയുകയാണ്. ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരുടെ അടുത്ത് പറയണം, അത് അറിഞ്ഞവരടുത്ത്. ആദ്യം ഇത് അറിയണം, അറിഞ്ഞവരടുത്ത് പറയണം. അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും. എന്താണെന്നറിയാമോ? എന്തിന് സമർപ്പിക്കാൻ കഴിയുന്ന? നീതിയുടെ അനീതിയുടെ ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്ന നിങ്ങളുടെ ശരീരത്തെ ഇനി നിങ്ങൾക്ക് നീതിയുടെ ഇൻസ്ട്രുമെന്റായി സമർപ്പിക്കാനായിട്ട് കഴിയും. ഇതിനൊരു പ്രോസസ്സുണ്ട്. ഞാനിതിന് മുമ്പ് പറഞ്ഞിരുന്നു, പാപം വർക്ക് ചെയ്തിരുന്ന ഒരു ഒരു രീതിയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പഴയ മനുഷ്യൻ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അവൻ ആ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പഴയ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പാപം അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുകയും അവന്റെ ശരീരത്തിൽ കൂടി അനീതിയുടെ ആയുധങ്ങളായത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യണം. പാപം മാനിഫെസ്റ്റ് ചെയ്യണം, അങ്ങനെയാണ് പാപം പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് വീണ്ടും എനിക്കത് മുമ്പത്തെ അവസ്ഥ. ഇതിന്റെ പ്രോസസ്സ് റിവേഴ്സ് ആകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒരുവൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയും അവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യണം. അവിടെ യേശുക്രിസ്തു അവന്റെ ഉള്ളിൽ വസിക്കുകയാണ്. അവന്റെ ഉള്ളിൽ വസിക്കുന്ന യേശുക്രിസ്തു അവന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അത് രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവന്റെ മനസ്സ് പിന്നീട് രൂപാന്തരപ്പെട്ടു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കണം നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയവരടുത്ത് പറയാണ്, നൗ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് റോമാലേഖനം 12 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞു. ശരീരത്തിനെ സമർപ്പിക്കുന്നു പറയുന്നുണ്ട്, അത് അതിന്റെ പ്രോസസ്സിൽ
പറയാം.
അതിന്റെ മുമ്പിലും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പൗലോസ് പറഞ്ഞത്. എന്താണ് ക്രൂശിൽ നടന്നതെന്നും യേശു ക്രിസ്തു ക്രൂശിൽ കൂടി എന്താണ് ചെയ്തതെന്നും പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. 12 വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ ഞങ്ങളുടെ മനസ്സലിവ് ഉറപ്പിച്ച് പ്രസാദിപ്പിക്കുന്നു. എന്നിട്ട് അതിന്റെ 2 വാക്യത്തിൽ പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം. രണ്ടാമതൊരു കാര്യം നടക്കണം. എന്താണെന്നറിയാമോ? നൗ ദ ബാറ്റിൽ ഇസ് ചേഞ്ച്. എങ്ങോട്ട് ബാറ്റിൽ മാറിയെന്നറിയാമോ? ബാറ്റിൽ മനസ്സിലേക്ക് മാറും. മനസ്സിൽ ഒരു രൂപാന്തരം നടന്നുകൊണ്ടേയിരിക്കണം. ഇവിടെയാണ് പലപ്പോഴും ദൈവവചനം, പ്രാർത്ഥന, ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ദൈവം നിങ്ങളെ ലീഡ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ആപ്ലിക്കബിൾ ആവുന്ന ഇവിടെയാണ്, ആദ്യത്തെ സ്ഥലത്തല്ല. രണ്ടാമത് ഇവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് പറയുകയാണ് അല്ലെ. 2 കൊരിന്ത്യർ അതിന്റെ 10 4 വാക്യം, അവിടെ പറയുകയാണ്, ഇപ്പോ ഒരു പോരാട്ടമുണ്ട്, ഫൈറ്റ് കഴിഞ്ഞിട്ടില്ല. ഫൈറ്റ് ഇപ്പൊ നടക്കുന്ന ഇവിടെ ഇപ്പൊ കനാലിൽ കയറിയ വ്യക്തികൾക്കും പോരാട്ടമുണ്ട് അല്ലെ. കനാലിലും മല്ലം വരണം. എന്താണ്? പക്ഷെ അവിടെ ഫൈറ്റ് എവിടെയാണ്? അവിടെ പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടീകങ്ങളല്ല, ആ കോട്ടകളെ, സ്ട്രോങ് ഹോൾസിനെ പുൾ ഡൗൺ ചെയ്യാൻ കഴിയുന്ന ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാത്ര. കാരണം ഞാൻ ഇപ്പോൾ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, പിശാചിനെ ഡിസാം ചെയ്തു, പിശാചിൽ നമ്മളെ സ്വതന്ത്രനാക്കി. എന്നിട്ട് നമുക്ക് ആയുധവർഗം തന്നിരിക്കുകയാണ്. എന്തിനാണ് ആയുധവർഗം? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കും. എന്താണെന്നറിയാമോ? വി ആർ പുള്ളിംഗ് ഡൗൺ അവർ സ്ട്രോങ്. നമ്മുടെ മനസ്സ് വീണ്ടും പിശാചിന്റെ ആയുധപ്പൊരെ ആകാതിരിക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയി ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും റിന്യൂഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് പലർക്കും വീണ്ടും പ്രശ്നം വരുന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്ന്, അവർ പാപത്തിലും സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നവർ അറിഞ്ഞിട്ടില്ല. കാരണം ഇവരുടെ ആര് ഇത് പറഞ്ഞിട്ടില്ല, ആ ഒരു സുവിശേഷം അവർ കേട്ടിട്ടില്ല. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ആരെങ്കിലും ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ആ സുവിശേഷം കേട്ടവർ, രണ്ടാമത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് പറയാൻ കഴിയില്ല, എനിക്ക് ആ പാപത്തിന്റെ അടിമയാണ്, പിശാച് എന്നെ പിടിച്ചു കൊട്ടിയിരിക്കുന്നു, എന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നു പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കർത്താവ് പറയാണ്, നിങ്ങൾ പാപത്തിലും സ്വതന്ത്രരായി, മാത്രമല്ല നിങ്ങൾക്ക് ആയുധവർഗം തന്നിരിക്കുകയാണ്. എന്തിനാണ്? പിശാചിന്റെ കോട്ടകളെ ഇടിച്ചു കളയാനായിട്ടുള്ള ആയുധവർഗം തന്നിരിക്കുകയാണ്. ആ അവയാൽ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ പോരാടുന്ന എല്ലാ കാര്യങ്ങളെയും പിടിച്ചെടുക്കണം. അതിനെയാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നും തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപം തന്നെ. റിന്യൂഡ്, റിന്യൂഡ്, റിന്യൂഡ്. അത് പലരിലും നടക്കുന്നില്ല. കാര്യം ഇത്രയേ ഉള്ളൂ, അതൊന്നും ആൾക്കാർക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊന്നുമല്ല. ഇങ്ങനെ മനസ്സ് റിന്യൂഡായ വ്യക്തികളുടെ അടുത്ത് മൂന്നാമത് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതാണ് റോമാലേഖനം 12:1 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ. അത് മൂന്നാമത്തെ ഭാഗമാണ്. മൂന്നാമത്തെ ഭാഗത്ത് പറയണം, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അതേ കാര്യമാണ് റോമാലേഖനം 13:13 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി എണ്ണുകയും എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചും കൊള്ളുവിൻ. എന്നിട്ട് ഒരു കാര്യം പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നറിയാമോ? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അധീൻ്റെ ആകയാൽ പാപത്തിന് നിങ്ങളുടെ മുകളിൽ ഇനി ശക്തിയില്ലെന്നാണ് ആ വാക്യത്തിന്. ആ വാക്യം പലരും തെറ്റായിട്ട് പഠിപ്പിക്കാറുണ്ട്. നിങ്ങളൊരു പാപം ചെയ്താൽ നിങ്ങൾ കൃപയിലല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണെന്നല്ല അതിന്റെ അർത്ഥം. അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, അതൊരു കൺക്ലൂഷനാണ്. റോമാലേഖനം 6 കൺക്ലൂഷനിലേക്ക് പൗലോസ് വരികയാണ്, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. കാരണം എന്താണെന്ന് അറിയാമോ? യു ആർ നോട്ട് അണ്ടർ ലോ ആൻഡ് യു ആർ നോട്ട് അണ്ടർ സിൻ. യു ആർ നോട്ട് അണ്ടർ ഡൊമീനിയൻ ഓഫ് സിൻ ഓർ ലോ. ന്യായപ്രമാണത്തിന്റെ പാപത്തിന്റെ അടിമയല്ല. കാരണം നിങ്ങൾ സ്വതന്ത്രരായതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് കഴിയും. ഈ സത്യം മനസ്സിലാക്കിയവർക്ക് അങ്ങനെ, കാരണം പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരോട് പറയാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയി, കണ്ടിന്യൂസ് ആയി ഇതൊക്കെ പോസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നൗ യു സബ്മിറ്റ് യുവർ ബോഡി ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് റൈച്ചസ്നസ്. 17 വാക്യം, ഇതിലാണ് കൺക്ലൂഷനിലേക്ക് വരുന്നത്. 17 വാക്യത്തിൽ പറയണം, എന്നാൽ നിങ്ങൾ മുമ്പ് അനീതിയുടെ ദാസന്മാരായിരുന്നു, പാപത്തിന്റെ ദാസന്മാരായിരുന്നു, അനീതിയുടെ ദാസന്മാരായിരുന്നു, അൺറൈച്ചസ്നസ് റൂൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നീതിജ്ഞ ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്വന്തം. നിങ്ങളുടെ ജനധികത്തിന്റെ ബലഹീനത ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമയായി സമർപ്പിക്കും. റൈറ്റ്സ്നസ്, ഇതാണ് ഞാൻ പറഞ്ഞ യോഹന്നാൻ പറഞ്ഞ 2-3 വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് പൗലോസോട്. അനീതിയുടെ ആയുധങ്ങളായ ശരീരവും അവയവങ്ങളും പാപം നിറഞ്ഞിരുന്ന മനസ്സും അതിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അനീതിയുടെ അൺറൈച്ചസ്നെസ്സിനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ദൈവം എങ്ങനെയാണ് സ്വതന്ത്രനാക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കർത്താവിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് കഴിയുന്നത്? എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ക്ലിയറായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ട്. എനിക്ക് പഠിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് വല്ലതും പറഞ്ഞേക്കാം, ദിറ്റ് ഈസ് തിയറി, ഇറ്റ് ഈസ് തിയറി ഫോർ ദോസ് ഹു ഡോണ്ട് വാണ്ട് ടു ഒബേ ദ ട്രൂത്ത്. ദൈവവചന സത്യം അനുസരിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണ് ഈ റോമാലേഖനൊക്കെ. എന്തിനാണ് പൗലോസ് എഴുതിയെന്നുള്ളത് ഒന്നാമതും അവസാനവും പറയുന്നുണ്ട്. റോമാലേഖനം 1 ആദ്യം പറയുന്നുണ്ട് എന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 5-6 വാക്യത്തിൽ പറയാണ്, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാണ് എന്തിനാണ് പൗലോസ് എഴുതിയിരിക്കുന്നത് പറയാണ്, അവിടെ പറയുകയാണ് അതിന്റെ 24-ാമത്തെ വാക്യം, പൂർവകാലങ്ങൾ മറിഞ്ഞിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്ന നിത്യദൈവ ദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. അന്നേരം ആർക്കാണ് ഇത് തിയറി എന്നറിയാമോ? ഇത് അനുസരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് എപ്പോഴും ഇത് തിയറിയാണ്. എന്നാൽ അനുസരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ട്രൂത്താണ്, സത്യമാണ്, സ്വതന്ത്രമാക്കുന്ന സത്യമാണ്. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും ക്രൂസിൽ ദൈവം ഒരു വലിയൊരു ഓപ്പറേഷൻ ചെയ്തു, വലിയൊരു പ്രവൃത്തി ചെയ്തു. അതിൽ കൂടി പാപത്തിന്റെ ക്ഷമ മാത്രമല്ല, പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും ചെയ്തു. പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയെന്ന് മാത്രമല്ല, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ച് കർത്താവ് നിങ്ങൾക്കൂടി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് സുവിശേഷം, ഇതാണ് ഗുഡ് ന്യൂസ്. ഈ ഗുഡ് ന്യൂസ് പലർക്കും ഗുഡ് ന്യൂസ് ആവുന്നില്ല, കാരണം കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കുന്നു. അതിന് ഞാൻ വാക്കുകൾ നിർത്തട്ടെ, എന്നെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് സമയം. എന്റെ ദൈവത്തിന്റെ ഉദ്ദേശം, ഒരു വ്യക്തി പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സ്വതന്ത്രരാക്കുകയും സ്വതന്ത്രനാക്കിയിട്ട് അവനെ സ്വതന്ത്രനായിട്ട് വിടാൻ വേണ്ടിയിട്ടല്ല, അതേ സ്ഥാനത്ത് ദൈവം വസിക്കുകയും അവൻ കൂടി ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിനെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ക്രൂശിൽ കൂടി കർത്താവ് ചെയ്തു. അതൊരു വ്യക്തി അറിയുമ്പോൾ അവനെന്താണ് ക്രൂശിൽ ദൈവം ചെയ്യുന്നത് മനസ്സിലാവുന്നു. അവന്റെ മനസ്സിനെ അവന് റിന്യൂ ചെയ്യാനായിട്ട് കഴിയുന്നു. അവന്റെ ശരീരത്തെ ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിന്റെ ആയുധങ്ങളായിട്ട് സമർപ്പിക്കാനായിട്ടും അതുവഴി നീതി പ്രവർത്തിക്കുന്നവനാക്കാനായിട്ടും അവന് കഴിയും. ദൈവം നമ്മൾ സഹായിക്കും.